ബഹുമാന്യരായ കർത്തൃദാസന്മാർ, സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ തുല്യനാമത്തിൽ ഞാൻ ആദ്യമേ സ്നേഹവന്ദനം പറയുന്നു. വടക്കേ അമേരിക്കയിൽ വിവിധ ഭാഗങ്ങളിൽ ചെതറിപ്പാർക്കുന്ന കലയാളികളായ ബന്ധുക്രിസ്തുകാരായ ദൈവമക്കളെ ഒരുമിച്ചുള്ള ഈ 10-ാം സമ്മേളനത്തിൽ സംബന്ധിക്കുവാൻ എനിക്ക് അവസരം നൽകിയ ദൈവത്തെ ഞാൻ ആദ്യമേ വാഴ്ത്തുന്നു. അതിനവസരം നൽകിയ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് പ്രത്യേകം എന്റെ നന്ദി അറിയിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ കോൺഫറൻസിൽ സംബന്ധിക്കുന്നത്. ഈ കോൺഫറൻസിൽ സംബന്ധിച്ചപ്പോൾ എന്റെ മനസ്സിൽ കൂടെ കടന്നുപോയൊരു ചിന്ത 133-ാം സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെ വാക്യം വളരെ ഓർമ്മയുണ്ട്, പരിചയമുണ്ട്. ആ വാക്യം എടുത്തു വായിക്കാൻ സമയം അനുവദിക്കുന്നില്ല. സങ്കീർത്തനത്തിലെ ഏറ്റവും ചെറിയ ഒരു സങ്കീർത്തനമാണ്, അല്ലെങ്കിൽ ഏത് പുസ്തകത്തിലെ അധ്യായങ്ങളിൽ ചെറിയ അധ്യായമാണ്. സാധാരണ ഇന്ന് വരെ സഹായോഗത്തിലോ മറ്റു ശുശ്രൂഷകളിലോ ഈ സങ്കീർത്തനം വെച്ച് കേട്ടിട്ടില്ല. എങ്കിലും വളരെ പ്രാധാന്യമുള്ള സങ്കീർത്തനമാണ്. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും, വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സങ്കീർത്തനം. അതിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ അതിനായി സമയം ആ നിലയിൽ ഉപയോഗിക്കുന്നില്ല. ആ സങ്കീർത്തനം ഒരു ആരോഗ്യ സങ്കീർത്തനമാണ്. വേദപുസ്തകത്തിൽ 120 മുതൽ 134 വരെ സങ്കീർത്തനങ്ങൾ ആരോഗ്യ സങ്കീർത്തനങ്ങളാണ്. ഈ ആരോ സങ്കീർത്തനങ്ങൾ പ്രത്യേക സന്ദർഭങ്ങളിൽ ഇസ്രായേൽ ജനം പാടുന്ന സങ്കീർത്തനങ്ങളാണ്. അതായത് ഇസ്രായേൽ മക്കൾ ലോകത്തിന്റെ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ചിതറി പാർത്തിരുന്നുവെങ്കിലും ആണ്ട് കുറഞ്ഞത് 3 പ്രാവശ്യം അവർ ഒരുമിച്ച് യെരുശലേമിൽ കൂടി വന്ന് ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവം തന്റെ വിശുദ്ധ നിയമത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ അവർക്ക് പ്രമാണം കൊടുത്തിരുന്നു. ആവർത്തന പുസ്തകം 16-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തില് പെസഹായുടെ പെരുന്നാളിലും വാരോത്സവത്തിലും കൂടാര പെരുന്നാളിലും ഇങ്ങനെ ആണ്ട് കുറഞ്ഞത് 3 പ്രാവശ്യം ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്നാർക്കുന്ന ദൈവജനം സിയോനിൽ ഒരുമിച്ച് കൂടി അതേ സിയോന്റെ ദൈവത്തെ ആരാധിക്കണമെന്ന് നിയമം കൊടുത്തിരുന്നു. അങ്ങനെ അവർ ദേശത്തിന്റെ കോണുകളിൽ നിന്ന് സിയോനിലേക്കുള്ള യാത്രയിൽ പാടുവാനായി പ്രത്യേകം നൽകിയിരുന്ന സങ്കീർത്തനങ്ങളാണ് ആരോഹണ സങ്കീർത്തനങ്ങൾ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഇത് ന്യായമായും ദാവീദ് പാടി എന്നാണ് കരുതുന്നത്. ആരോഹണ സങ്കീർത്തനങ്ങൾ കൂടുതലും ശലോമോന്റെയും ദാവീദിന്റെയുമാണ്. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നതല്ല, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നു. യൂണിറ്റി ഈസ് നോട്ട് യൂണിഫോമിറ്റി. ഞാൻ വിശദീകരിക്കുന്നേ, നമ്മൾ എല്ലാവരും ഒരേ ഡ്രസ് ധരിച്ചത് കൊണ്ടോ നാം എല്ലാവരും ഒരേ ഒരു ബിൽഡിംഗിൽ പാർത്തത് കൊണ്ടോ ആകുന്നില്ല. ഒന്നിച്ച് വസിക്കുന്നത് ഒത്തൊരുമിച്ച് വസിക്കുന്നത് വ്യത്യാസം. സ്നേഹിതരെ, ഇന്ന് ദൈവജനത്തോടെ ബന്ധത്തിൽ നമുക്ക് ഏറ്റവും വലിയ ആവശ്യം ഇതാണ്, നാം ഒത്തൊരുമിച്ച് വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇവരാരാണ്? ഈ ഇസ്രായേൽ മക്കൾ ആരാണ്? യാക്കോബിന്റെ 12 മക്കളാണ് ഇസ്രായേൽ മക്കൾ. ഇവരെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഇവർ ആരായിരുന്നു എന്നുള്ളതിന്റെ വിഘടമായ ചിത്രീകരണം. ഈ യാക്കോബ് തന്നെ തന്റെ മക്കളെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ കാണുവാൻ കഴിയും. തന്റെ മക്കളെ കുറിച്ച് യാക്കോബ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ല, 40 ദീർഘവർഷക്കാലം മരുഭൂമി അവരെ നടത്തിയ മോശ അവരെ കുറിച്ച് ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൽ പല കാര്യങ്ങൾ ഓർമ്മിച്ചിട്ടുണ്ട്. അവരിൽ ചിലരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ബാലസിംഹമാണ്, ചിലർ കാട്ടുകഴിഞ്ഞിരിക്കുന്നവരായിരുന്നു, ചിലർ പാമ്പിന്റെ സമാനമായിരുന്നു. ഇങ്ങനെ ഒട്ടും മരുക്കമില്ലാത്ത വിവിധ സ്വഭാവങ്ങൾക്ക് വിധേയരായിരുന്ന ഇവർ ഒരുമിച്ച് വസിക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. വീണ്ടും നാം അവരെ കുറിച്ച് വായിക്കുമ്പോൾ അവർ തന്നെ 42-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. അവർ ഒരിക്കൽ അപ്പന്റെ അടുക്കൽ വന്ന് തന്റെ സഹോദരനെ ഒറ്റിക്കൊടുത്ത് വിറ്റതിനു ശേഷം അപ്പന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ആ മകൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ് അപ്പനെ സമ്മതിപ്പിച്ച് വിശ്വസിപ്പിച്ചവരാണ്. അല്ല, അവരേതൊരു മകന് അതേ ഇല്ല എന്ന് പറഞ്ഞ് ദുഷ്ടമൃഗങ്ങൾ നടിച്ചുകയറി എന്ന് പറഞ്ഞുവോ, ആ മകന്റെ മുൻപിൽ നിന്നുകൊണ്ട് അവർ ഒരുമിച്ച് പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും പരമാർത്ഥികളാണ്. എന്നിട്ട് ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് എന്തും എവിടെയും പറയുവാൻ കഴിയും. എന്നാൽ നമ്മുടെ പരമാർത്ഥതകളെ ഉള്ളതുപോലെ അറിയുന്ന വലിയവരായ ദൈവത്തിന്റെ മുൻപിലാണ് ഞാൻ നിങ്ങൾ വന്നുള്ള வசந்தரம் எப்பொழுதும் மரிக்கின்ற ஆவிசமான தெய்வநாமம் வாழ்த்தப்படுவாராகட்டு. பிரியரே, ஈ யாக்கோவின் மக்களின் நிலை விவித சுபாவங்கள் உள்ளவராகவும் அவர் ஒன்றாய் தீர்ந்தது, அவரை ஒன்றாக்கியது அப்பிதாவின் மக்களும் உள்ள பந்தமான. நமக்கு வேண்டி பரவையாக வாழ்த்திருந்தீர்ந்தது. ஜெனிச்சு வளர்க்கப்பட்டவரான எல்லா சொர்க்கிய குடும்பத்தின் அங்கங்களாய் தீர்ந்ததால் நாம் எல்லாவரும் கிறிஸ்துவில் ஒன்றான ஒரு வலிய சிந்தனை ஆவசியமான தெய்வ ஜனத்தினை நாடுகளில் அதன் வரம்புகள் தப்புறமாய் நசிப்பிக்கின்றதும் அவருடைய வளர்ச்சியை தடையின்றதுமாய அதிரு வரம்புகளே ஞான அங்கியச்சம் வெறுக்கும் என்றார். தீர்ச்சியாயும் தீர்ச்சியாயும் தெய்வத்தின் வியவஸ்தைக்கு விபரீதமாய்த்து நாம் கட்டிப்படுக்கின்ற எல்லாம் எல்லாம் நம்முடைய வளர்ச்சியை காரியமாய் பாதிக்கும் யாரும் சந்தேகமில்ல. தெய்வத்தின் மக்களே, மகா சம்மேளனத்தில் அனுகிரகமாய் ஒரு தீமான இதனை கிரமீகரிச்சிட்டுள்ளது. ஆயிரத்து ஞான் தெய்வத்தை ஸ்துதிக்கும் அப்போஸ்தல பிரவர்த்தியின் புஸ்தகம் ஒன்றாம் அத்தியாயம் எட்டாவது வாக்கியம், நீங்கள் என்னே சாட்சிகள். இயேசு கிறிஸ்துவின் சபை இந்த பூமியில் ஔத்தியோகிகமாய் உத்தாரணம் செய்யப்படுகிறது. பெந்தகோஸ்தில் தெய்வத்தின் பரிசுத்தாவின் ஆ தீ இந்த பூமியில் இறங்குவதோடு கூடையார். கர்த்தாவின் சிஷ்யன்மார் கர்த்தாவின் இடத்தில் வந்து கர்த்தாவா இயேசு கிறிஸ்துவரை விட்டு போகுதல் பின்பாய்த்து பல காரியங்கள் சோதிச்சு அப்போஸ்தல பிரவர்த்தக புத்தகம் தான் ஒன்னாம் அத்தியாயம் அவர் சில சோதியங்களுமாய் கர்த்தாவின் இடத்தில் வந்து அதோடு உள்ள ரந்தத்தில் கூடையான கர்த்தாவின் காரியவரை ஒழிப்பிச்சது. என்னால் பரிசுத்தாத்மா நிங்களவே பெறுவோம் என்று சக்தி நியமிச்சுட்டு எருசலேமிலும் யகூதியிலும் சமயிலும் பூமியிலே அச்சத்தோடு எண்டே சாட்சியோகத்திலும் மாசயோகத்திலும் நாம் பரையின சாட்சியோட காரியம் குறிச்சுள்ள ஒன்றாவது நீங்கள் க்ரூசிச்ச இயேசுவினை என்ன ஒப்பிக்கின்றது. நமக்கு இந்த லோகத்தை அறிவிக்குமாறுள்ளது க்ரூசிக்கப்பட்டவர்களாய கர்த்தாவின் சாட்சிகளாகுவாரான தெய்வம் நம்மை ஆக்கி வச்சிருக்கிறது. ஈ லோகத்தில் அநேகருக்கு க்ரூசின் மார்க்கம் போஷத்தமாக இருக்கும்போ அப்போஸ்தலனாய் பவுலோஸ் பிரஸ்தாபிச்சு ஞங்கள் க்ரூசிக்கப்பட்ட கிறிஸ்துவினே பிரசங்கிக்கின்றோம். நம்முடைய சாட்சியத்தில் ஒன்றாவது பாகம் க்ரூசிக்கப்பட்டவராய கிறிஸ்துவாயிருக்கணும். அதே நமக்கு வேண்டி நம்முடைய பாவம் கண்ட பரிகாரத்தில் வேண்டி சொர்க்கத்தின் வகுப்பத்தை விட்டு இத்தாழ லோகத்திலேயே நம்ம வாழ்த்தப்பட்ட கர்த்தாவாய் இயேசு கிறிஸ்து வந்தோம். ஒன்று கொரிந்தியர் 15 மூன்றாவது வாக்கியத்தில் வாசிக்கும்போது அதே கிறிஸ்து நம்முடைய பாவங்களுக்கு வேண்டி திருவெழுத்துகளின் பிரகாரம் மரிச்சு நமக்கு லோகத்தை விழிச்சறிக்குமாறுள்ள ഒന്നാമത്തെ സാക്ഷ്യം, യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നു, ആർക്കും വിശേഷിക്കുവാൻ പാടില്ലാത്ത യാഥാർത്ഥ്യമാണ്. എന്നാൽ യേശു ക്രിസ്തു ഈ ലോകത്തിൽ എന്തിനു വേണ്ടി വന്നു? മനുഷ്യവർഗത്തിന് വേണ്ടി. പാപികളായ മനുഷ്യവർഗത്തെ ദൈവത്തോട് നിരപ്പിക്കുവാൻ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യത്തിൽ നീതി കെട്ടവർക്ക് വേണ്ടി യാഗമായി തീർന്നു. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം വരുന്നു. ഒന്ന് പന്ത്രോസ് രണ്ടാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തെ വായിക്കുമ്പോൾ, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി. സ്നേഹിതരെ, യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് സാക്ഷികളാകണം. പന്തക്കോസ് എന്ന് അതാ പന്തക്കോസ് കേൾക്കുമ്പോൾ ആളുകൾ നാട്ടിലൊക്കെയും പണ്ട് പറഞ്ഞിരുന്നത് ബഹളക്കാർ എന്നാണ്. എന്നാൽ ഇന്ന് അവരുടെ മനപ്രയാസങ്ങൾ കുറെ മാറി വരികയാണ്. നമ്മുടെ ആളുകളുടെ ബഹളങ്ങൾ കുറഞ്ഞു വരികയാണ്. ഞാൻ വെറും ബാഹ്യമായ ബഹളങ്ങളെ കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ദൈവം തന്റെ ജനത്തിന്റെ പേര് പകരുമ്പോൾ അവരുടെ മധ്യത്തിൽ ശക്തിയേറി ആത്മീയ അനുഭവങ്ങൾ വെളിപ്പെടും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളും നഗരത്തിൽ തന്നെ പാർപ്പി. ലൂക്കോസ് വിശേഷം 24:49 വാക്യങ്ങൾ ഈ ശക്തിയെ കുറിച്ച് പറയുമ്പോൾ, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പിതാവിന്റെ വാഗ്ദത്തമാണ്. ആ പിതാവിന്റെ വാഗ്ദത്തം പ്രാപിക്കുവാൻ നാം ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ പ്രത്യേകം എടുത്ത് പ്രസ്താവിക്കുന്ന രണ്ട് വാക്യങ്ങളുണ്ട്. ഒന്ന് പ്രയർ, മറ്റൊന്ന് പവറാണ്. പ്രയർ ആൻഡ് പവർ, ഇത് രണ്ടും ഒന്നുപോലെ ബന്ധപ്പെട്ട് പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എവിടെ പ്രാർത്ഥനയില്ലയോ അവിടെ ശക്തി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുവാൻ തന്റെ ജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാം അധ്യായം 19 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവരാരൊക്കെയാണ് ഒരുമിച്ച് കൂടിയിരുന്നതെന്ന് കാണുവാൻ കഴിയും. ജീവിതത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ട ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അവർ ഒരു മനപ്പെട്ടു പ്രാർത്ഥിച്ചുവെന്നാണ്. വന്നപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ 6 പ്രാവശ്യം ഈ വാക്ക് കാണുവാൻ കഴിയും. വന്നപ്പോൾ ഒരു മനപ്പെട്ടു എന്ന് ദൈവജനത്തിന്റെ ശക്തി, ദൈവസഭയുടെ ശക്തി, ദൈവജനത്തിന്റെ ഐക്യതയിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. ആ കാര്യം ദൈവമക്കൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. രാമതിന്റെ ആദ്യ വാക്യങ്ങൾ 12 വാക്യങ്ങൾ വായിക്കുമ്പോൾ ശിഷ്യന്മാർ തന്നെ പല നിലയിൽ പല സ്വഭാവത്തിൽ പെട്ടവരാണ്. അവർക്ക് വേണമെങ്കിൽ പരസ്പരം പലതും പറയുവാനുണ്ട്. അതിൽ ചിലതൊക്കെ യാഥാർത്ഥ്യങ്ങളുമാണ്. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ അവർ ഒരുമിച്ച് കൂടി വന്നപ്പോൾ പരസ്പരം പറയുവാനുള്ള കാര്യങ്ങള് എല്ലാം മറന്ന് ക്രിസ്തുവിൽ ഒന്നാണെന്നുള്ള വലിയ ചിന്തയോടുകൂടെ അവർ ദൈവസന്നിധിയിൽ ഒരു മനപ്പെട്ടു. ഇന്ന് രാത്രി എനിക്ക് ഈ മഹാസമ്മേളനത്തിൽ വീണ്ടും ഓർമ്മിക്കുവാനുള്ളത് ദൈവത്തിന്റെ ജനത്തിന്റെ ഐക്യതയാണ്. ദൈവശക്തിയുടെ വ്യാപാരത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന കാര്യം അത് നാം വിശേഷാൻ ഓർക്കേണ്ടത് ആവശ്യമാണ്. ഫിലിപ്പിയലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ആ വാക്യങ്ങൾ ഞാൻ ഇവിടെ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഫിലിപ്പിയലേഖനം 2-ാം അധ്യായം, ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസമുണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ, വല്ല ആഗ്രഹയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നാം വായിക്കുന്ന ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വീണ്ടും വായിക്കുന്നത്, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയും. നാം ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നത് ആത്മീയമായ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. ഈ ആത്മീയമായ കൂട്ടായ്മ സഫലീകൃതമാകണമെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഇങ്ങനെ എന്റെ സന്തോഷം എന്തിയണം, പൂർണ്ണമാക്കണം. ആത്മാവിന്റെ കൂട്ടായ്മയ്ക്കായി ഈ ദിവസങ്ങളിൽ ഒരുമിച്ച് കൂടി വന്ന ദൈവങ്ങളോട് കർത്താവിന്റെ നാമത്തിൽ ചോദിക്കട്ടെ, എത്ര പേർക്ക് ഹൃദയംഗമായി പറയുവാൻ കഴിയും. ഞാൻ ഈ ദിവസങ്ങളിൽ ആത്മാവിന്റെ കൂട്ടായ്മ വേണ്ടുവോളം രുചിച്ചറിഞ്ഞു എന്ന് പറയുവാൻ കഴിയും. പ്രൈസ് ദ ലോർഡ്. കാനാവിലെ കല്യാണ വിരുന്നിൽ പോയ ആളുകൾ അവിടുന്ന് കല്യാണ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ രണ്ട് അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പോയത്. ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു, What a kind of loving Jesus. എത്ര സ്നേഹവാനായൊരു കർത്താവ്, എത്ര കരുണയുള്ളവനായൊരു കർത്താവ്. പ്രസംഗങ്ങളുടെ നിർച്ചുളിയിൽ അകന്നു അകപ്പെട്ടു പോയ ആ കുടുംബത്തോട് കരുണ കാണിച്ച ആ കാരുണ്യവാനായ ഒരു കർത്താവിനെ ഒരു കൂട്ടം ആളുകൾ വാഴ്ത്തി പുകഴ്ത്തിക്കൊണ്ടുപോയി. ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു, What a strong wine. എത്ര നല്ല വീഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. തീർച്ചയായും ഈ കോൺഫറൻസിൽ കടന്നു വന്നവർ ഒരു കൂട്ടമാണുകൾ പോകുമ്പോൾ പറയും, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമ്മേളനമായിരുന്നു. ദൈവത്തിന് വകുപ്പ് അർപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടം തീർച്ചയായും കടന്നു പോകും. എന്നാൽ ചിലരെങ്കിലും പറയും, കാനഡ കാണാൻ കൊള്ളാവുന്ന പട്ടണമാണ് നയാഗ്ര, അതേക്കാൾ തരക്കേടുണ്ടായിരുന്നു. ഇന്ന് രാത്രി ഞാൻ കടന്നു വന്ന ദൈവമക്കളോട് ചോദിക്കുന്നു, ആത്മാവിന്റെ കൂട്ടായ്മ ഇവിടെ അനുഭവിച്ച എത്ര പേരുണ്ട്? അങ്ങനെയുള്ള അനുഭവിക്കണമെങ്കിൽ സംഘാടകരെ പരാതി പറഞ്ഞത് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകില്ല. ഇവിടെ ആരും പറഞ്ഞില്ല, അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകില്ല. ആത്മാവിന്റെ കൂട്ടായ്മ വേണ്ടതുപോലെ അനുഭവിക്കണമെങ്കിൽ ഏകഭാവമുള്ളവരായി, ഐകമത്യമുള്ളവരായി, ഏക സ്നേഹം കൊണ്ട് ഇങ്ങനെ സന്തോഷം പൂർണ്ണമാക്കണം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ ജനം ചിന്തയോടുകൂടെ ദൈവ സന്നിധിയിൽ ഒരുമിച്ച് വന്ന് ദൈവത്തിന് വകുപ്പ് വർദ്ധിക്കുവാൻ തീരുമാനിക്കുന്നുവെങ്കിൽ മാത്രമേ അവിടെ ആത്മാവിന്റെ ഐക്യതയും സമാധാനവും നമുക്ക് അനുഭവിക്കുവാൻ കഴിയുള്ളൂ. കർത്താവിന്റെ ദാസൻ ജോസഫ് പണിക്കാരെ ഓർപ്പിച്ച ഗ്രീറ്റിംഗ്സ് ഓർപ്പിച്ച വാക്യം ഞാൻ ഇന്ന് ഇവിടെ ഓർപ്പിക്കുവാൻ എന്റെ അന്തരാത്മാവിൽ ദൈവാത്മാവ് പ്രേരണ നൽകിയ ഒരു വാക്യമായിരുന്നു. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു കൽപ്പന തരും. പ്രൈസ് ദ ലോർഡ്. ഞാൻ പുതിയൊരു കൽപ്പന തരും. തിരുവനന്തപുരത്തെ കൽപ്പനകൾ നമുക്കറിയാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആ കാര്യം ഒന്നുകൂടെ ഇവിടെ ആവർത്തിക്കുന്നു. കർത്താവ് പ്രസ്താവിച്ച പുതിയ കൽപ്പന ഏറ്റെടുക്കുവാൻ എത്ര പേർ ഇന്ന് രാത്രി തീരുമാനിക്കും? എന്താണ് കർത്താവ് പറഞ്ഞത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് ആരറിയും? ലോകമറിയും. പ്രൈസ് ദ ലോർഡ്. നാം ബന്ധുദോസ്തുകാരെന്ന് ലേവലൊന്നും വെക്കണ്ട, വെള്ളക്കുപ്പായം ധരിക്കണ്ട. അതിനേക്കാൾ ഏറ്റവും വലിയ പ്രാധാന്യം നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എനിക്ക് ആരോട് ഒരു പ്രയാസവും ഇല്ല, സ്നേഹമുണ്ടെന്ന്. അതുകൊണ്ടാണ് ഇതിന്റെ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. സ്നേഹം പല നിലയിലുണ്ട്. നമുക്ക് അറിയാം, തിരുവനന്ത് പറയുന്നു സ്നേഹം നിർവ്യാജമായിരിക്കും. സ്നേഹത്തിലെ അനേക സ്നേഹങ്ങൾ നിർവ്യാജമല്ല. കപട സ്നേഹങ്ങളുണ്ട്, ഫാഷൻ സ്നേഹങ്ങളുണ്ട്, ഒരു തൃപ്തിക്ക് വേണ്ടിയുള്ള സ്നേഹങ്ങളുണ്ട്. എന്നാൽ നിർവ്യാജമായ സ്നേഹം, ഞാൻ ഈ അടുത്ത കാലം നാട്ടിലിങ്ങനെ ഒരു സംഭവം കേട്ടു. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജില് നമ്മുടെ ഒരു സ്നേഹിതന് ഒരു രോഗിയുമായിട്ട് ഹാർട്ട് അറ്റാക്കിൽ വളരെ സീരിയസ് സിറ്റുവേഷനിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആ രോഗിയുമായി പോയി. അദ്ദേഹത്തെ ഇൻഡക്ഷൻ യൂണിറ്റിലാക്കി. അറിയപ്പെടുന്ന ട്രെയിനിങ്ങില് വളരെ പ്രാർത്ഥനയോടെ അവിടെ സമയങ്ങൾ ചെലവഴിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ധാരാളം ആന്തരയിലുള്ള ആളുകൾ ആ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഇൻഡക്ഷൻ കയറിമുണ്ടെന്ന് കിടക്കുന്ന മറ്റാളുകളുണ്ട്. അവരുടെ പ്രിയപ്പെട്ട ട്രെയിൻ മാത്രമേ കഴിയുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ മിക്കവാറും എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടോടെ വന്ന് ഇവരോട് എല്ലാം കുശലങ്ങൾ ചോദിക്കും. എങ്ങനെയുണ്ട് നിങ്ങളുടെ രോഗിക്ക്, എങ്ങനെയുണ്ട്, കുറവുണ്ടോ ഒക്കെ ഇങ്ങനെ വിവരങ്ങളൊക്കെ ചെയ്യും മിക്കവാറും ദിവസങ്ങളിൽ. ഒടുവിൽ ഒരു ദിവസം ഞാനീ പറയുന്ന ആളുടെ ആ പ്രിയപ്പെട്ടവരുടെ ഈ സൗഖ്യം വിടുതൽ കൊടുത്തു. അദ്ദേഹം ഉത്സാഹപരമായിട്ടുള്ള സമയമൊക്കെ ആയപ്പോൾ ഈ മനുഷ്യൻ അന്നും വൈകിട്ടത് കുറച്ചു ചോദിച്ചു, ഇവരെ കിടക്ക് ചോദിച്ചു. ഉടനെ ഈ പ്രിയപ്പെട്ടവർ ഈ മനുഷ്യരോട് വലിയ താല്പര്യമായി. തിരുവനന്തപുരം പട്ടണത്തിൽ വലിയ വലിയ ഒന്നുമില്ലെങ്കിൽ ഈ നല്ല മനുഷ്യൻ ദിവസവും വന്നിങ്ങനെ വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നല്ലോ. വിവരങ്ങളൊക്കെ ചോദിച്ചോടെ പറഞ്ഞു, ഞങ്ങൾ കൊണ്ടുവന്ന ആണ് വളരെ സുഖമുണ്ട്, ഡിസ്ചാർജായി, ഞങ്ങൾ വീട്ടിൽ പോവുകയാണ്. സ്നേഹിതരെ പ്രിയപ്പെടാൻ താല്പര്യമുണ്ട്, സുവിശേഷ വേദക്കാരനാണോ? ഉടനെ അല്ല.
ഈ ഒരു പുണ്യാത്മ അഭിഷേകം സുവിശേഷ വരക്കാരനല്ലെങ്കിൽ ദിവസവും വന്ന് ഇവരുടെ രക്ഷിക്കാരാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ശവപ്പെട്ടി കച്ചവടക്കാരനാണ്, ഞാൻ മിക്കവാറും ഇവിടെ ഞാൻ വരുന്നത് ഇവിടുത്തെ സിറ്റുവേഷനാണ് തിരുവേണ്ടി വരിക. ശരിക്കാൻ പറഞ്ഞത് ഇത് യാഥാർത്ഥ്യമാണ്. കാരണം അദ്ദേഹം വരുന്നത് ഈ ആളുകളുടെ ആശ്വാസത്തിന് വേണ്ടിയോ ഇവർക്കൊരു സമാധാനം പറയുവാനോ അല്ല. ഇതിലാരെങ്കിലും എന്തെങ്കിലും പറ്റിയ തനിക്ക് ബിസിനസ് കിട്ടണം, അതിനു വേണ്ടിയാണ് രാവിലെയും വൈകിട്ടും മെനക്കെട്ട് വരുന്നത്. ദൈവത്തിന്റെ മക്കള് ഭർത്താവിന്റെ സന്നിധി ദൂരത്തൊന്നും നിരൂപണങ്ങളെ ഗ്രഹിക്കുന്ന വല്ലവനായ ദൈവത്തിന്റെ മുൻപാകെ, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിന്റെ മുൻപാകെ, നമുക്ക് ഇവിടെ ആരുടെ മുൻപിലും ഏത് നിലയിലും നമുക്ക് ആക്ട് ചെയ്യുവാൻ കഴിയും. എന്നാൽ നമ്മുടെ തിരുവനങ്ങള് ദൂരത്ത് നിന്ന് അറിയുന്ന ഒരു കർത്താവുണ്ട്. അക്കാര്യം ഒരിക്കലും മറക്കരുത്. മൂന്നാമധ്യായത്തിന്റെ 26, 27, 28 ഈ മൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ വായിക്കുന്നില്ല, അവിടെ ഇങ്ങനെ വായിക്കുന്നു, എല്ലാവരും 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 എന്ന് ഈ മൂന്ന് വാക്യത്തിൽ വായിക്കും. ആദ്യ വാക്യം 26-ാം വാക്യം ഇങ്ങനെയാണ്, ക്രിസ്തുയേശുവിൽ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ആരാ? ദൈവത്തിന്റെ മക്കൾ. ഇന്ന് രാത്രി കർത്താവായ യേശുവിനെ രക്ഷിതാവായി അംഗീകരിച്ച് ദൈവമക്കളെന്ന് ഉറപ്പുറാപിക്കാത്ത ആരെങ്കിലും ഈ യോഗത്തെ സംബന്ധിക്കുന്നില്ല. ദൈവത്തിന്റെ മക്കളായി തീരുന്നത് ക്രിസ്തുയേശുവിലെ വിശ്വാസത്താലാണ്. ആർമുളിയുടെ ഉന്നതങ്ങൾ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി രണ്ട് കണ്ണന്മാരുടെ മധ്യേ കൈകാലുകളെ വിളിച്ച നസ്രേനായ യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ദൈവത്തിന്റെ മക്കളാകുവാൻ വേറെ ഒരു മാർഗവുമില്ല. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ ചിലരല്ല എല്ലാവരും ദൈവത്തിന് മക്കളാണ്. ചില ആളുകൾക്ക് സംശയമുണ്ട്, അതുകൊണ്ട് ആകുമോ? അതെ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അവരെ കൈക്കൊണ്ട് അവരുടെ ദാവത്ത് വിശ്വസിക്കുന്ന ചിലർക്കെന്നല്ല ഏവർക്കും ദൈവം മക്കളാകുവാൻ എന്ന് പറഞ്ഞിരിക്കുന്നു, അധികാരം കൊടുക്കുന്നു. 27-ാം വാക്യം ഇങ്ങനെയാണ്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും. അവിടെയും എല്ലാവരും എന്ന പ്രയോഗമാണ്. എല്ലാവരും ദൈവത്തിൽ, എല്ലാവരും ക്രിസ്തുവിനെ ചേരുന്നു. ഇവിടെ എനിക്കൊന്ന് രണ്ട് കാര്യം ഓർമ്മിക്കുവാൻ, രക്ഷിക്കപ്പെട്ട് നല്ലതാണ്, സ്നാനപ്പെട്ട് നല്ലതാണ്. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവമക്കൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആരെ ധരിച്ചിരിക്കുക? നിങ്ങൾ അവയോടെ ചേർന്നിരിക്കുന്നു. നാം കർത്താവിനോട് ചേരുകയാണ്, സ്നാനത്തിലുള്ള കർത്താവിനെ ധരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞു കേൾപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കാണും, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, വീണ്ടും ജനിച്ച ദൈവമക്കൾ, ജലസ്നാനത്തിൽ കർത്താവിനോട് ചേരുകയാണ്. നിങ്ങൾ ധരിച്ചിരിക്കുന്ന കർത്താവിന് മറ്റുള്ളവർ കാരണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കയറി വന്ന് നാം ആരും നമ്മെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ യൂണിഫോം കാണുമ്പോൾ നമുക്കറിയാം ഒരു പോലീസ്കാരനാണ്. ഒരു നേഴ്സ് നമുക്ക് എവിടെ വെച്ച് കണ്ടാലും ഡ്യൂട്ടിയിൽ കണ്ടാൽ അറിയാം അവരുടെ വേഷം അവരെ തിരിച്ചറിയും. ഒരു പോസ്റ്റ്മാനെ ഡ്യൂട്ടിയിൽ കണ്ടാൽ അറിയാം അദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രം, അദ്ദേഹത്തിന്റെ യൂണിഫോം അദ്ദേഹത്തെ വെളിപ്പെടുത്തും. യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന ദൈവങ്ങളെ, നിങ്ങൾ നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചവരാണെന്ന് മറ്റുള്ളവർ അറിയണം.
ഇന്ത്യയുടെ ഉയർന്ന പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ
പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ലോകം മുഴുവനാവാത്തവർ. എന്നാൽ ഞാൻ ഒരു വെല്ലുവിളി പോലെ സ്വർഗീയ വിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനത്തിന്റെ മുൻപാകെ ഞാൻ ഒരു വെല്ലുവിളിയായി ഒരു കാര്യം പറയുവാൻ പോവുകയാണ്. ഇന്ന് 1900 പല വർഷങ്ങളായി, ഏതാണ്ട് 2000 വർഷങ്ങളായി ആത്മയുടെ ഉന്നതങ്ങളിൽ ദൈവകുഞ്ഞാട് പിടഞ്ഞു മരിച്ചു. ദൈവപുത്രനായ യേശു അതിക്രമക്കാർക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്തു. ഇന്ത്യയുടെ അമേരിക്ക പ്രസിഡന്റ് അമേരിക്കക്കാർക്ക് വേണ്ടി ജീവനെ കൊടുത്തതല്ല, ഒരു ഘാതകൻ ആ മനുഷ്യന്റെ നല്ല മനുഷ്യന്റെ ജീവനെ എടുത്തു കളഞ്ഞതാണ്. ഇന്ദിരാഗാന്ധി ഇന്ത്യക്ക് വേണ്ടി ജീവനെ കൊടുത്തതല്ല, രാജീവ് ഗാന്ധി കൊടുത്തതല്ല, ഓർക്കാപ്പുറത്ത നല്ല വ്യക്തികളെ ദുഷ്ടന്മാർ അപഹരിച്ചതാണ്. കാൽവറിയുടെ ഉന്നതത്തിൽ അപകടമൊക്കെ വല്ല സംഭവിച്ചത് വർഷങ്ങളായി ഈ വാർത്ത ലോകത്തിലെത്തിക്കുവാൻ കടപ്പാട് സ്നേഹിത നിങ്ങൾക്കില്ലേ? സഹോദരി ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? നിങ്ങളുടെ സഭയോ മാത്രമോ നിങ്ങളുടെ കുറ്റവിശ്വാസങ്ങളോ ചെയ്യട്ടെ എന്നാണോ നിങ്ങൾ കരുതുന്നത്? ദൈവപുത്രനായ യേശുവിന്റെ ഈ ദൗത്യം ലോകത്തെ അറിയിക്കുവാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു കൈകഴുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് രാജ്യയുടെ ആരും കൈകഴുകി പോകരുത്. എന്റെ കർത്താവ് ഏതാവത് ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഇന്ത്യയിലെ നമ്മുടെ മേഖലകളെ ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുക, പന്തക്കോസ്തു പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുക, സഭാ വ്യത്യാസമില്ലാതെ ദൈവത്തിന്റെ ശക്തിയേറിയുള്ള മറ്റും ദൈവം തന്റെ ജനത്തിന് മേൽ പകർന്നുകൊണ്ടിരിക്കുക. സമുദായത്തിന്റെ ഭിത്തിക്കുള്ളിൽ ആർക്കും തടയുവാൻ കഴിയാത്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം, ഉത്തരവാദിത്വത്തിൽ ഒഴിഞ്ഞു മാറുവാൻ എനിക്കും നിങ്ങൾക്കും ആർക്കും കഴിയില്ല. ഞാൻ ചോദിക്കട്ടെ, ദൈവം നിങ്ങളെ വളരെ അനുഗ്രഹിച്ചു, അമ്മ എല്ലാവരെയും അനുഗ്രഹിച്ചു, ഇവിടെ വന്നപ്പോൾ പല ചിന്തകളുടെ മനസ്സിൽ തുടങ്ങിപ്പോയി. എനിക്ക് വർഷം കേട്ടപ്പുറത്ത് ഏതാണ്ട് 30-35 വർഷം കേട്ടപ്പുറത്ത് പരിചയമുള്ള പല പ്രിയപ്പെട്ടവരെ അവരുടെ കൊച്ചുമക്കളെ കിടക്കുന്നപ്പോൾ ഞാനൊരു ദൈവത്തെ വളരെ മഹത്വപ്പെടുത്തി എന്റെ മനസ്സിൽ കൂടെ കടന്നുപോയത് സുവിശേഷങ്ങളെ ഒഴിഞ്ഞിടത്തി അച്ചായത്തിന് ഒരു സംഭവമാണ്. വായിക്കപ്പെട്ടവരായ കഥാവായ പച്ചമര കുരിശുമായി തലേ ദിവസത്തെ ക്ഷീണക്കാരൻ ഏറ്റവണ്ണപ്പാടിടാൻ ആ പച്ചമര കൃഷി വെക്കുവാൻ കഴിയില്ല. ആത്രി ഇടയ്ക്ക് വീടിന് വെടിതച്ച് അക്രൂശുമായി പോകുന്നു. പടയാളികൾക്ക് വേഗത്തിൽ അവരുടെ ഡ്യൂട്ടി കഴിച്ചിട്ട് വീട്ടിൽ പോകണം, യേശുവിനെ ക്രൂശിക്കുന്ന ഡ്യൂട്ടി നിർവഹിച്ചിട്ട് വീട്ടിൽ പോകണം. പക്ഷേ ഈ മനുഷ്യൻ ഈ ക്രൂശ് വലിക്കുവാൻ നിർത്തിയില്ല. അവർക്ക് ഒരു പക്ഷേ എത്തിയതാക്കണം താല്പര്യമുണ്ട്. പക്ഷേ ന്യായ പ്രമാണത്തിന്റെ നിയമം റോമക്കാരായ ആളുകൾക്ക് സാധുവായ ഒരു കുറയനക്കാരൻ ഒരു കറുത്ത മനുഷ്യൻ തന്റെ പാടത്ത് പണിയെടുത്തിട്ട് വീട്ടിലേക്ക് വിശ്രമിക്കുവാൻ വരുമ്പോൾ ഈ പടയാളികൾ അവരെ കണ്ടു. അവരെ പക്ഷേ ന്യായമായി വിരുത്തിട്ടാണ് ഇടാ ഈ ക്രൂശിന്റെ ചുവക്ക് വേഗത്തിൽ ഞങ്ങൾക്ക് ഡ്യൂട്ടി നിർത്തിട്ട് പോകണം, അവരെ നിർബന്ധിച്ചു എന്നാണ് വായിക്കുന്നത്. രണ്ട് ഭാഗത്തും സുവിശേഷങ്ങൾ ഒടുവിടുത്ത ഭാഗങ്ങൾ യേശുവിന്റെ ക്രൂശ് ചുമമാൻ ഈ കുറയനക്കാരനായ ശിമോനെ നിർബന്ധിച്ചു. മനസ്സോടെ അല്ലെങ്കിലും അനേകർക്ക് ശാപവിഷയമായി തൊടുവാൻ അടയ്ക്കുക ഈ ക്രൂശിന്റെ അച്ഛൻ ചുമത്തുവാൻ കുറയനക്കാരനായ ശിമോൻ മനസ്സില്ലാതെ അതേ അവൻ അതിന് വേണ്ടി പന്തു ചേർത്ത് അഗോർഗോപായ ഡ്യൂട്ടി നിർവഹിച്ചത് അവിടെ നിന്ന് വീട്ടിൽ പോയി. ദിവസങ്ങൾ പലതു പോയി, അതേ ആഴ്ചകൾ മാസങ്ങൾ മുന്നോട്ടു. ദൈവത്തിന്റെ ദാസനായ പൗലോസ് റോമർക്കിലേക്ക് വരുമ്പോൾ കർത്താവ് പ്രസിദ്ധനായ ഒരു ഗ്രൂപ്പോസിന്റെ പേര് അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പർക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ ഈ ഗ്രൂപ്പോസ് ആരാണെന്ന് അറിയാമോ? അവന് രണ്ട് മക്കളുണ്ടായി. ക്ഷമിക്കണം, ഈ ഗ്രൂപ്പോസ് ഓരോക്കാരനായ സീമോന്റെ മകനാണെന്ന് മക്കോസും ചെയ്ത 15-ാം അധ്യായം 22-ാം വാക്യത്തിൽ വായിക്കുന്നു. ഞാൻ എന്റെ ദൈവത്തെ പവിത്രപ്പെടുത്തി തന്റെ പിതാവ് അറിഞ്ഞോ അറിയാതെയോ മനസ്സോടോ മനസ്സുണ്ടാവോ യേശുവിന്റെ കാരണത്താൽ അവന്റെ തലമുറയെ എന്നാൽ ചില സന്ദർഭങ്ങളിൽ എനിക്ക് പ്രയാസം ചിലർക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള കരുതൽ അവരുടെ ഭാവിയെ കുറിച്ച് വളരെ കരുതിയാണ് വേണ്ടത് ഞാൻ ഒരിക്കലും പറയില്ല. ഒൻപത് ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കുവാശുവിന്റെ ക്രൂശിക്കലേക്ക് അവരെ അടുപ്പിക്കുന്നത് അതിനോടുകൂടെ എല്ലാം വന്നുകൊണ്ടും ദൈവത്തിന്റെ ഒരു സംഭവം കൂടി ഉറപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൂടി അവസാനിപ്പിക്കാം. അതേ ഞാൻ ആവശ്യം ചില ആഴ്ചകൾക്കും കടന്നു പല വർഷം ചെറുപ്പുറത്ത് കർത്താവിന്റെ ദാസനുകളെ അദ്ദേഹം ഒരു ചില കാര്യങ്ങളാണ്. 1961 കുളക്കടവഴി സ്കൂളിൽ ഞാനും ചെറിയ അധ്യാപകന്മാരും ആ ദൈവദാസൻ താമസിച്ച് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് പ്രവർത്തനത്തിന് വേണ്ടി ചെല്ലുമ്പോൾ എന്നോട് സംസാരിക്കുന്ന ആ പ്രിയ സഹോദരന് അന്ന് 3-4 വയസ്സുണ്ട്. അന്നത്തെ കാലത്തെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലൂടെ ഇരിക്കുന്നവരോട് ഞാൻ പറയേണ്ട ആവശ്യം ആ വിശ്വാസത്തിൽ പലപ്പോഴും വേണ്ടതിലേ സമർച്ച ഉണ്ടാകില്ല. അല്പകണ്ടെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുന്ന ചെല്ലുന്ന അതിഥികൾക്കായി ആ പ്രിയപ്പെട്ട സഹോദരി കർത്താവിന്റെ ദാസനം ചേർന്നു കൊടുക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾ 4-5 പേരുണ്ട്. അവര് ഈ ഭക്ഷണത്തിന് സമയമാകുമ്പോൾ അവര് വിശന്നറിയാതെ കാര്യം എന്നോട് സംസാരിച്ച് ആ സഹോദരൻ ഞങ്ങളുടെ അത്ര ആഹാരത്തിൽ ഞങ്ങൾ കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ അകത്ത് വിശന്ന് കരയുക. ഉടനെ ആ നല്ല മാതാവിനെ മോന്റെ വാവി കൂട്ടി കൊടുത്തു. കാരണം മലയാളികളുടെ അഭിമാനം വളരെ ശ്രദ്ധേയമാണ്. പുറത്ത് കേൾക്കരുത്, ദേവദാസന്മാരെ കേൾക്കരുത്, ഈ കുഞ്ഞു കരയുന്നത്. ഇവര് കഴിഞ്ഞ് ഭക്ഷിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും വേണം ഇവന്റെ കരച്ചിൽ വാക്കുന്നു. പ്രിയരെ ഞാൻ പറയട്ടെ, അങ്ങനെ എത്ര കുടുംബങ്ങൾ കർത്താവിനെ അക്ഷയമായി സ്നേഹിച്ചു വിശ്വസനോട് കർത്താവിനെ പിൻപറ്റു. ആ പ്രിയപ്പെട്ട സഹോദരനെ പയ്യന് അവന്റെ അമ്മ അവന്റെ വിശപ്പിന്റെ മുന്നിൽ അവന് പേരുടെ ആഹാരം കൊടുക്കുവാൻ നിവർത്തിയില്ല ദൈവദാസന്മാരെ മാനിച്ച ആ സാഹചര്യം കരച്ചിൽ പുറത്തു വരാതെ ഭാഗങ്ങൾ വായി പൊത്തിയെങ്കില് ഇന്ന് ആ സഹോദരൻ എന്നോട് പറയുകയാണ്, ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു, ഞങ്ങളുടെ പിതാക്കന്മാരെ അനുഗ്രഹിച്ചു. ഇന്ന് ആ സഹോദരനോട് പറഞ്ഞു, എന്റെ മക്കൾക്ക് ഇപ്പൊ ജ്യൂസും പാലും വേണ്ട, വാ പൊളിച്ച് ഞങ്ങൾ അവർക്ക് നിർബന്ധിച്ചു കൊടുക്കുകയാണ്. ദൈവത്തിന്റെ വിശ്വസ്തനോക്ക് ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അവൻ വാക്കുവാനാത്ത ദൈവമാണ്. പ്രവർത്തിക്കുന്നവരെ പറയുന്ന അല്ല അവർത്തി കുരുങ്ങി കഴിയുന്ന നല്ല പ്രതിഫലങ്ങൾ. ഒരു വാക്കുകൾ പ്രവർത്തിക്കട്ടെ, നിങ്ങൾ എന്നെ സാക്ഷി കർത്താവ് എന്റെ എന്ന് പറഞ്ഞതിന്റെ കാര്യങ്ങളുണ്ട്. ഓർമ്മിക്കുന്നു കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയു. സഭയിലാരുടെയുമല്ല കർത്താവിന്റെ. നമ്മളൊക്കെ പറഞ്ഞതിന് ഒരുവരെ തെറ്റില്ലെങ്കിലും സഭ കർത്താവിൻ്റെതാണ്. എന്റെതെന്ന് പറയുവാൻ അവകാശമുള്ളത് ഒരൊറ്റ മാത്രമേ ഉള്ളൂ, അത് വായിക്കപ്പെട്ട കർത്താവാണ്. രണ്ടാമത് പറഞ്ഞു, നിങ്ങൾ എന്റെ സാക്ഷി കർത്താവിന്റെ ദാസൻ. വീണ്ടും യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ തന്റെ മക്കളെ കുറിച്ച് പറഞ്ഞു, എന്റെ ആടുകൾ എന്ന് പറഞ്ഞു. അവർ ദൈവമക്കളെയാണ് ഉദ്ദേശിച്ചത്, ദൈവമക്കളുമില്ല. സാധ കർത്താവിൻ്റെത്, കർത്താവിന്റെ ദാസന്മാർ കർത്താവിൻ്റെത്, ദൈവമക്കളും തന്നെ. എന്റെ ദൈവം ഈ താഴ്ച ഉണ്ടാകാൻ ഒരുപാട് കുരുമാരികൾ ഒഴിവാക്കാൻ കേട്ടോ. സാധ കർത്താവിൻ്റെതാണ്, കർത്താവിന്റെ ദാസന്മാർ കർത്താവിൻ്റെതാണ്, ദൈവമക്കൾ കർത്താവിൻ്റെതാണ്. നാം കർത്താവിൽ ഒന്നാണ്. ജനത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു സ്വർഗീയമായ ആ തീക്കട്ട ഒടുവിന്മേൽ ആ ദൂതൻ അവന്റെ നാവിന്മേൽ സ്പർശിച്ചു. സ്പർശിച്ചപ്പോൾ അവന്റെ കുറവ് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അടുത്ത് അവന്റെ മുന്നിൽ ചോദ്യം, ഞാൻ ആരെ അയക്കുള്ളൂ, ആ നമുക്ക് വേണ്ടി പോകും. എപ്പോഴാണ് വന്നത്? തീക്കട്ട തൊട്ടപ്പോഴാണ്. അപ്പോൾ ഒരുമനപ്പെട്ട് കൂടി സ്വർഗത്തിലെ തീനാവ് നിങ്ങളുടെ നാവിൽ സ്പർശിച്ചെങ്കിൽ കുറച്ച് അന്യമാറ്റ പറയുക അല്ല, അതുകൊണ്ട് തൃപ്തിപ്പെടരുത്. അടുത്ത് നിന്റെ പേർക്ക് ഒരു ചോദ്യം വരുന്നുണ്ട്, ഞാൻ ആരെ അയച്ചു? ആ നമുക്ക് വേണ്ടി പോകുന്നു. ഉടനെ അവൻ പറഞ്ഞു, അടിയനെ അയക്കണമേ ദൈവത്തിന്റെ മക്കളെ, നമ്മെ കാണാൻ നോക്കേണ്ടത് ആവശ്യമാണ്. നാം വലിയ ഉത്തരവാദിത്വത്തിന്റെ ദിവസങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കർത്താവിന്റെ വരവേറ്റം അടുത്തിരിക്കുകയാണ്. ഒന്നിന് നിങ്ങൾ പോകണം, അല്ലെങ്കിൽ ചിലരെ അയക്കണം. നാട്ടിൽ വെച്ചും ചില വില്ലേജ് റോഡുകളിൽ വെച്ചും ഒരു സമ്പ്രദായമുണ്ട്. ആ വില്ലേജാണ് കയറിയാറുള്ളവരെ റോഡ് സ്വയം വെട്ടുകയാണ്. ഉടനെ പറയും, ഇന്ന വീട്ടിൽ നിന്ന് ഇത്ര ആളുകൾ വന്ന് വെട്ടാൻ സഹായിക്കണം. ഇനി ഒരാള് വരാൻ ഉറച്ചില്ലെങ്കിൽ നിങ്ങൾ അതിന് പകരം രണ്ടുപേരെ പൈസ കൊടുത്ത് അയക്കണം എന്ന് പറഞ്ഞാൽ വോളണ്ടറി ആയിട്ട് ശ്രമദാനം ചെയ്ത് റോഡ് വെട്ടുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. കർത്താവിന്റെ പേര് റോഡ് വെട്ടാൻ കേട്ടോ. ഇന്നലെ കർത്താവിന്റെ ദാസം ഓർപ്പിച്ചതുപോലെ അതേ നാവിന്റെ വഴി ഒരുക്കുന്നവരാണ് നാവ്. ചിലരെ അയക്കണം, അല്ലെങ്കിൽ നാം പോകണം. പുതിയ തീരുമാനത്തോടെ ഇവിടെ നിന്ന് കടന്നു പോകണം.